Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ രീതിയിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. പള്ളിക്കൂദാശക്കാലം.
അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരീസയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുജനന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്.
പ്രസിദ്ധ ആത്മീയ ഗ്രന്ഥകർത്താവായ ടോണി ഡിമെല്ലോയുടെ ഒരു കുസൃതി കഥയുണ്ട്. ഒത്തിരി നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നൊരു അഭ്യാസി അയാളോട് മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും സംഭ്രമാത്മകമായ നിമിഷമേതായിരുന്നു എന്ന്. അയാൾ പറഞ്ഞു, ഞാനൊരിക്കൽ 110 നിലകളുടെ മുകളിൽ നിന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. നിലത്ത് പതിക്കാൻ പോകുന്ന നിമിഷത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചു. എന്താണെന്നോ, ഒരു ചെറിയ ബോർഡ്, പുല്ലിൽ ചവിട്ടരുത്. തകർന്നുപോയി ചങ്ങാതി, ഞാൻ തകർന്നുപോയി. എന്താണെന്ന്, പുല്ല്, പുല്ല്. ജീവിത സാഹചര്യങ്ങളിൽ അർത്ഥശൂന്യമായ കാര്യങ്ങളെ ഓർത്ത് നാം തത്രപ്പെടുകയും അവയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നില്ലേ? സാബത്താചരണത്തിൻ്റെ വചന സമീക്ഷയാണെന്ന്. ആത്മാവ് നഷ്ടമായ ആചാരങ്ങൾ എത്രമാത്രം മൃതവും ജീർണവുമായി മാറാമെന്നതിൻ്റെ വളരെ ഉയർന്ന സാധ്യതയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ കാണിച്ചു തരുന്നത്. ഒരു തൊഴിലിലും ഏർപ്പെട്ടുകൂടാ എന്നുള്ളതാണ് സാബത്ത് നിയമം. സാബത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ വിരാമമിടുക എന്നാണ്. ടു സീസ് ഓർ ടു ഡെസിസ്റ്റ്. 6 ദിവസം പണി ചെയ്തുകൊള്ളൂ, 7-ാം ദിവസം നിങ്ങൾ വിശ്രമിക്കണം. 10 കൽപ്പനയേക്കാൾ പഴക്കമുണ്ട് ഈ ആചാരത്തിന് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം 7-ാം ദിവസം വിശ്രമിച്ചെന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ സാബത്തിൽ തൊഴിലിലേർപ്പെട്ടു അല്ലെങ്കിൽ ജോലി ചെയ്തു എന്നതാണ് ഇവിടെ പ്രശ്നം, അല്ലെങ്കിൽ സാബത്ത് ലംഘനം. വളരെ അതിശയോക്തി കലർന്ന സാബത്ത് അനുഷ്ഠാനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത്. വയലിലൂടെ നടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കതിർ പൊട്ടിച്ചെടുത്തത് കൊയ്ത്തായിട്ടും കൈവെള്ളയിലിട്ട് അവ തിരുമിയത് മെതിയായിട്ടും ഉമികളയാൻ വേണ്ടി ഊതിപ്പാറിച്ചത് പാറ്റലായിട്ടും ആഹരിച്ചത് പാചകം ചെയ്യലുമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തെ പ്രശ്നം, അല്ലെങ്കിൽ സാബത്ത് ലംഘനം. പൊള്ളയായൊരു ദുശാഠ്യം, മറ്റെന്ത്? ഇങ്ങനെ നിരർത്ഥകമായി ഗൗരവത്തോടെ പെരുമാറുന്ന മനുഷ്യരെക്കാൾ അപഹാസ്യരായി മറ്റാരുമുണ്ടാവില്ല ഈ ഭൂമിയിൽ. അവരെയാണ് ഈച്ചകളെ അരിച്ചുമാറ്റുകയും ഒട്ടകങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്നവർ എന്ന് ക്രിസ്തു സുവിശേഷത്തിൽ വിശേഷിപ്പിച്ചിട്ട് പുഞ്ചിരിച്ചത്. എല്ലാ വിധികളുടെയും മാനദണ്ഡം മനുഷ്യനായിരിക്കണം എന്നൊരു സ്വതന്ത്ര പ്രഖ്യാപനം ക്രിസ്തുവിൻ്റെ സാബത്ത് വിചാരത്തിലുണ്ട്. സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല എന്ന മൊഴികളിലെ ആഴം എന്തൊരു സ്വാതന്ത്ര്യമാണ് സമ്മാനിക്കുന്നത്. മനുഷ്യൻ്റെ ശിരസിനെ ഉയർത്തിപ്പിടിക്കുന്നതാണ് സദാചാരം. അവൻ്റെ ശിരസ് കുനിയാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവനെ നിസാരനാക്കി തള്ളിമാറ്റുന്ന എന്തും അതിന് എന്ത് ദൈവീക പരിവേഷമുണ്ടെങ്കിലും അനാചാരം തന്നെയാണ് എന്നതാണ് ക്രിസ്തുവിൻ്റെ പാഠം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഹോസയ പ്രവാചകന്റെ വാക്കുകളും ക്രിസ്തു നമ്മെ ഇത്തരുണത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കരുതുന്നവർ എന്തിനാണ് മനുഷ്യരിൽ നിന്ന് മുഖം തിരിക്കുന്നത് എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. സാമാന്യം ദീർഘമായ ക്രിസ്തുവിൻ്റെ നാൾവഴി പുസ്തകത്തിൽ ഒരേ ഒരിടത്ത് മാത്രമേ ദേവാലയ ശുശ്രൂഷയ്ക്ക് അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന പരാമർശമുള്ളൂ. നസറത്തിലെ സിനഗോഗിൽ വെച്ചായിരുന്നു അത്. ബാക്കിയുള്ളതൊക്കെ മനുഷ്യരെ കേന്ദ്രമാക്കിയുള്ള സാമൂഹ്യ പരിസരങ്ങളിലെ അവിടുത്തെ പുതിയ ആരാധനക്രമമായിരുന്നു. സമൂഹത്തിലെ ദുരാചാരങ്ങൾ കണ്ടിട്ട് രവീന്ദ്രനാഥ് ടാഗോറും മനം നൊന്തു പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ജപങ്ങളും ഭജനകളും അവസാനിപ്പിക്കേണ്ട നേരമായി. നിന്റെ ദൈവം ശ്രീകോവിൽ വിട്ട് പോയിരിക്കുന്നു. ഇതാ അവിടുന്ന് പാടം കിളയ്ക്കുന്നവരിലേക്കും പാറ പൊട്ടിക്കുന്നവരിലേക്കും പടിചവിട്ടിപ്പോയിരിക്കുന്നു എന്ന്. അതിരുകളില്ലാത്ത ഭൂമികയിലേക്ക് സാബത്തിനെ പ്രതിഷ്ഠിച്ച ക്രിസ്തു നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ ലംഘിക്കുന്നില്ല, മറിച്ച് അത് പൂർത്തിയാക്കാനാണ് താൻ വന്നത് എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? പൂർണിമ എന്ന വാക്കിന് സ്നേഹപൂർണിമ എന്നാണ് അർത്ഥം. സ്നേഹമാണ് എന്തിൻ്റെയും ആത്മാവ് കേന്ദ്രം. നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. സ്നേഹം നിലയ്ക്കുമ്പോൾ പിന്നെ നിയമങ്ങളുടെ അക്ഷരങ്ങൾ മൃതമായിത്തീരുന്നു. ഏതിനെയും അതിൻ്റെ ഉറവിടങ്ങളിലേക്കും ആദിശുദ്ധിയിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ക്രിസ്തു. അതിനാൽ അലസമായി നാം തള്ളി നീക്കുന്ന ഞായറാഴ്ചകളിലും ക്രിസ്തുവിൻ്റെ സാബത്ത് ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സാബത്ത് ആചരണങ്ങളിൽ കുറേയെങ്കിലും നന്മയുടെ അടരുകൾ ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട്, ആരാധനയുടെ ദിവസമാണ് സാബത്ത്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ദൃഢപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ദിവസമായിരിക്കട്ടെ അത്. ആഴ്ചയിലെ 6 ദിവസങ്ങളും പലതരം നാട്ടുരാജാക്കന്മാർക്ക് നമ്മൾ അടിമവേല ചെയ്യുകയായിരുന്നു. ഇതാ ഈ ദിവസം, ഈ ഞായറാഴ്ച ദൈവത്തിനുള്ള എൻ്റെ കപ്പമായിരിക്കട്ടെ, ദിവസമായിരിക്കട്ടെ. രണ്ടാമതായിട്ട്, കൂട്ടായ്മയുടെ ദിവസമാവട്ടെ സാബത്ത്. നമ്മുടെ വ്യക്തിത്വവും ഗോത്രബോധവും കണ്ടെത്താനും നിലനിർത്താനുമുള്ള ചില ഒത്തുചേരലുകൾ ജീവിതത്തിൽ ആവശ്യമാണ്, നല്ലതാണ്. ഏത് ദേശത്തായിരുന്നാലും യഹൂദ വംശജർ അവരുടെ ഗുണപരമായ സംഘബോധം നിലനിർത്തിയിരുന്നത് സാബത്ത് ആചരണത്തിലൂടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ വിശ്രമിക്കാനുള്ളൊരു ദിവസം കൂടിയാണ് സാബത്ത്. അലസതയുടെ പര്യായമല്ല സാബത്ത്. ജോലി കിട്ടിയിട്ട് വേണമൊന്ന് ലീവ് എടുക്കാൻ എന്ന് പറയുന്നത് പോലെയല്ല അത്. വിശേഷപ്പെട്ട ശ്രമമാണ് വിശ്രമം. ജീവിതായോധനത്തിൻ്റെ പോരാട്ടങ്ങൾക്കിടയിൽ കെട്ടുപോകാവുന്ന ചൈതന്യത്തെ അങ്ങനെയാണ് പുനരാവിഷ്കരിക്കേണ്ടത്. അടിമകളായിരുന്നു യഹൂദർ, അതിനാൽ അവർക്കറിയാം വിശ്രമത്തിൻ്റെ മാധുര്യം. കൃഷി ചെയ്യുന്ന മണ്ണിന് പോലും അവർ വിശ്രമം നിഷേധിച്ചിട്ടില്ല എന്നോർക്കണം. ഇനി വിമോചനത്തിൻ്റെ ദിവസമാണ് സാബത്ത്. എല്ലാ നുഖങ്ങളും എടുത്തു മാറ്റപ്പെടണം. ശിരസുയർത്തി നിൽക്കേണ്ട മനുഷ്യൻ കുനിഞ്ഞും ഇഴഞ്ഞും നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഏത് ഇടങ്ങളിലുമുള്ള വിമോചന പ്രക്രിയയിൽ നാം ക്രൈസ്തവർ പങ്കുചേരേണ്ടതാണ്. സാബത്തിൻ്റെ തന്നെ വകഭേദമായ ജൂബിലി വർഷത്തിൽ, 7 വർഷത്തിൽ യാതൊരു ഉടമ്പടിയോ ഉപാധിയോ ഇല്ലാതെ അടിമകൾക്ക് യഹൂദ നിയമം സ്വാതന്ത്ര്യം കൽപ്പിച്ചിരുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. അവസാനമായി, നന്മ ചെയ്യാനുള്ള ദിവസമാണ് സാബത്ത്. സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ, ഏതാണ് ശരിയെന്ന് ക്രിസ്തു ചോദിക്കുന്നുണ്ട്. കരങ്ങൾ ശുഷ്കിച്ചു പോയ മനുഷ്യന് ക്രിസ്തു ആരോഗ്യവും അതുവഴി തൊഴിലും അന്നവും വീണ്ടെടുത്തു നൽകിയത് സാബത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നുവെന്നോർക്കണം. അയാളൊരു കൽപ്പണിക്കാരനായിരുന്നുവെന്ന് ഹീബ്രൂ സുവിശേഷത്തിൻ്റെ അനുബന്ധത്തിൽ വായിക്കാവുന്നതാണ്. നന്മയെന്നാൽ പരാർത്ഥതയാണ്, പരമാർത്ഥതയാണ്. നന്മയുടെ കൊയ്ത്താവണം സാബത്ത്. നന്മയിൽ വിശ്രമമില്ല. എൻ്റെ പിതാവ് ഒരിക്കലും വിശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഉൽപ്പത്തിയിലെ വിശ്രമകഥ ക്രിസ്തു പുനർവ്യാഖ്യാനിക്കുന്നു, പുനരാവിഷ്കരിക്കുന്നു. നമ്മുടെ ഞായറാഴ്ച ആചരണങ്ങളിലേക്ക് സുവിശേഷ മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കാനായാൽ ആ ദിവസങ്ങൾ നമുക്ക് സന്തോഷപൂർണമാക്കാം, അർത്ഥസമ്പുഷ്ടമാക്കാം. ജീവിതത്തിന് കുളിർമയേകുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷ വചസ്സുകൾ നമ്മെ നയിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളെ മനുഷ്യബന്ധിയാക്കട്ടെ, സഹോദരബന്ധിയാക്കട്ടെ.
നന്മ നിറഞ്ഞൊരു ഹൃദയം.
കെ എസ് ചിത്രയും സംഘവും ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ ചെറിയൻ കുനിയന്തോടത്തിന്റെ രചന, സംഗീതം ജെറി അമൽ ദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് സീറോ മലബാർ റീത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.